പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഒന്നാം പ്രമാണം വിശദമായി പഠിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളിപ്പോൾ. പഴയ നിയമത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിൻ്റെ ചിത്രം നമ്മൾ രണ്ട് തവണയായി വിശകലനം ചെയ്തു. ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ വിശ്വസ്തതയും എല്ലാം നമ്മൾ പഠന വിഷയമാക്കി. ദൈവം സ്നേഹമുള്ള പിതാവാണെന്ന് അഥവാ വിശുദ്ധനായ ദൈവമാണെന്ന് കരുണയുള്ളവനാണെന്ന് നമ്മൾ കണ്ടു. ജനത്തെ ഒന്നടങ്കം പിതാവായി കാണുന്ന ദൈവം, നിലവിളി കേട്ട് ഇറങ്ങി വരുന്ന ദൈവം, അടിമകളെ സ്വന്തം ജനമായി തീർക്കുന്ന ദൈവം, ആ ദൈവം ജനത്തിൽ നിന്ന് ആവശ്യപ്പെടുന്നത് വിശുദ്ധമായ വിശ്വസ്തമായ ഒരു ജീവിതമാണ്. ദൈവം ഉടമ്പടിയിലൂടെ ജനങ്ങളെ സ്വന്തമായി സ്വീകരിച്ചു, തൻ്റെ ഹിതം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ആ ഉടമ്പടി അനുസരിച്ച് അവർ ജീവിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ ജനമായിരിക്കും. അപ്പോൾ ഉടമ്പടിയിലൂടെ ഉറപ്പിക്കപ്പെട്ട ഒരു ബന്ധമാണ് ഇസ്രായേൽ ജനവും ദൈവവും തമ്മിലുള്ളത്. ആ ഉടമ്പടിയുടെ ആദ്യത്തെ പ്രമാണമാണ് നമ്മൾ പഠന വിഷയമാക്കുന്നത്. അതേസമയം നമ്മൾ കാണുകയുണ്ടായി, പഴയ നിയമമല്ല നമ്മുടെ ജീവിതത്തിന് അടിസ്ഥാനമായി മാനദണ്ഡമായി എടുക്കേണ്ടത്, നേരെ മറിച്ച് പുതിയ നിയമമാണ്. പഴയ നിയമം കാലഹരണപ്പെട്ടു പോയി എന്നതുകൊണ്ട് അർത്ഥമില്ല. പക്ഷേ പഴയ നിയമത്തിലെ പല നിയമങ്ങളും പുതിയ നിയമത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. യേശു തന്നെ പറഞ്ഞു, ഞാൻ വന്നത് പഴയതിനെ ഇല്ലാതാക്കാനല്ല, പൂർത്തീകരിക്കാനാണ്. ആ പൂർത്തീകരണത്തിൽ പുതിയ ചൈതന്യം കടന്നു വരും. ആ ചൈതന്യത്തിന് അടിസ്ഥാനമായി നിൽക്കുന്ന ദൈവത്തെക്കുറിച്ച് ചിത്രത്തിൽ വ്യത്യാസമുണ്ടാവും. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നത് പുതിയ നിയമത്തിൽ പ്രകടമാകുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ്. എപ്രകാരമാണ് ഈ ചിത്രം യേശുവിലൂടെ നമുക്ക് ലഭ്യമായത്? പുതിയ നിയമം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ചിത്രം എന്താണ്? ഈജിപ്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് എന്ന ആ പ്രമാണം ഇന്ന് നമ്മൾ ആവർത്തിക്കുമ്പോൾ അതേ അർത്ഥത്തിൽ തന്നെയാണോ, അതോ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ വരുന്നു പറയേണ്ടതുണ്ടോ? ഇതാണ് നമ്മൾ ചർച്ചാ വിഷയമാക്കുക. കൊരിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിലെ ഒന്നാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യം നമ്മളൊരു തുടക്കമായി എടുക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിൻ്റെയും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അപ്പോൾ ദൈവത്തെക്കുറിച്ച് നൽകുന്ന ഒരു വിവരണമാണ്, ഒരു നിർവചനം എന്നതിനേക്കാൾ കൂടുതൽ വിവരണം. ആരാണ് ദൈവം? അവിടുന്ന് പിതാവാണ്. യേശു ക്രിസ്തുവിൻ്റെ പിതാവാണ്, കരുണയുടെ പിതാവാണ്, ആശ്വാസം നൽകുന്നവനാണ്. അപ്പോൾ കരുണയുള്ളവൻ, ആശ്വാസം നൽകുന്നവൻ, പിതാവായ ദൈവം. ആ പിതാവായ ദൈവത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു തന്നത് യേശു ക്രിസ്തുവാണ്. പ്രവാചകന്മാർ പലരും പിതാവായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു, പക്ഷേ അവരാരും ധൈര്യപ്പെട്ടില്ല ദൈവത്തെ അബ്ബാ എന്ന് വിളിക്കാൻ. ജനത്തിൻ്റെ പിതാവ് എന്ന് പറയും. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധമാണ് ഇസ്രായേൽ ജനവും ദൈവവും തമ്മിലുള്ളത് എന്ന് പുറപ്പാട് പുസ്തകത്തിലും പിന്നീട് ഏശയ്യാ പ്രവാചകനിലും മറ്റു പല പ്രവാചകന്മാരും നമ്മൾ കാണും. ഹോസിയായിലും കണ്ടതാണ്, എൻ്റെ പുത്രനെ ഞാൻ ഈജിപ്തിൽ നിന്ന് വിളിച്ചു എന്നൊക്കെ പറയുന്ന. പക്ഷേ ആ ബന്ധത്തിന് അടിസ്ഥാനമായി നിൽക്കുന്നത് ഉടമ്പടിയിലൂടെ നിർവചിക്കപ്പെട്ട ഒരു ബന്ധമാണ്. പക്ഷേ യേശുവിലൂടെ കടന്നു വരുമ്പോൾ ഈ ബന്ധത്തിന് കുറച്ചുകൂടി ഊഷ്മളതയും അടുപ്പവും ഉണ്ടാകുന്നു. യേശുവാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ ചിത്രം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. യേശു പിതാവിനെ വിളിച്ചിരുന്നത് അബ്ബ എന്നാണ്. അതുതന്നെ യേശുവിനെ എതിർക്കാൻ കാരണമായി. യേശു ആരാണെന്ന് മനസ്സിലാവാതിരുന്ന യഹൂദ നേതാക്കന്മാർ യേശുവിനെതിരെ ദൈവദൂഷണ കുറ്റമാരോപിച്ചു. അവർ പലപ്പോഴും പറയും, നീ വെറും മനുഷ്യനായിരിക്കെ ദൈവതുല്യനാക്കുന്നു. അബ്ബ എന്ന് യേശു ദൈവത്തെ വിളിച്ചു. അത് യഹൂദർക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പലപ്പോഴും യേശുവിനെതിരെ അവർ ആരോപണങ്ങൾ കൊണ്ടുവന്നിരുന്നു. അതിലൊന്ന് ഇതാണ്, യോഹന്നാൻ എഴുതിയ സുവിശേഷം പത്താമത്തെ അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. യഹൂദർ അവനെ എറിയാൻ വീണ്ടും കല്ലെടുത്തു. യേശു അവരോട് ചോദിച്ചു, പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു, ഇവയിൽ ഏതു പ്രവൃത്തി മൂലമാണ് നിങ്ങളെന്നെ കല്ലെറിയുന്നത്? യഹൂദർ പറഞ്ഞു, ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ മൂലമല്ല, ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. കാരണം മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു. ദൈവത്തെ അബ്ബ എന്ന് വിളിക്കുന്നതിലൂടെ യേശു തൻ്റെ തന്നെ ദൈവത്വം വെളിവാക്കുകയാണ്, അഥവാ ദൈവമാണ് താനെന്ന് അവകാശപ്പെടുകയാണ് എന്ന് കേൾവിക്കാർക്ക് മനസ്സിലായി. യേശു ദൈവത്തിൻ്റെ പുത്രനായി സ്വയം വിശേഷിപ്പിക്കുകയും അവതരിപ്പിക്കുകയും ദൈവികമായ അധികാരം ഉപയോഗിക്കുകയും ചെയ്യുക മാത്രമല്ല ചെയ്തത്. യേശു ദൈവത്തെക്കുറിച്ച് പറഞ്ഞതും ദൈവത്തെ വിളിക്കാൻ പഠിപ്പിച്ചതും അബ്ബ എന്നായിരുന്നു. പുതിയ നിയമത്തിലൂടെ പ്രകടമാകുന്ന ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായ ചിത്രവും അത് തന്നെയാണ്. യേശു ദൈവത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴെല്ലാം പിതാവിനെക്കുറിച്ചാണ് പറഞ്ഞത്, തൻ്റെ തന്നെ പിതാവിനെക്കുറിച്ച്. താൻ കാണുകയും കേൾക്കുകയും അടുത്തറിയുകയും ഒന്നായിരിക്കുകയും ചെയ്യുന്ന ആ പിതാവിനെക്കുറിച്ച് യേശു പറഞ്ഞപ്പോൾ അതിനൊരു ഊഷ്മളതയുണ്ടായിരുന്നു. ഇതുവരെ ഉണ്ടായിരുന്നതും തികച്ചും വ്യത്യസ്തമായ ഒന്ന്. ഇതുവരെ ആരും പറയാനോ ചിന്തിക്കാനോ പോലും ധൈര്യപ്പെടാതിരുന്ന ആ ഒരു അടുപ്പം യേശുവും ദൈവവുമായുണ്ടായി. യേശു എല്ലാ മനുഷ്യർക്കും ഇപ്രകാരം ഒരു അടുപ്പം ദൈവവുമായി വാഗ്ദാനം ചെയ്തു. എന്താണ് യേശു ദൈവത്തെക്കുറിച്ച് പറഞ്ഞത്, പിതാവിനെക്കുറിച്ച് പറഞ്ഞത്? യേശുവിൻ്റെ പഠനങ്ങൾ മുഴുവനും അതിനെക്കുറിച്ചാണ്. നമുക്കറിയാം, തുടങ്ങുന്നത് തന്നെ യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്, പിതാവിൻ്റെ വരവിനെക്കുറിച്ച്. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ യേശു തൻ്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. സമയം പൂർത്തിയായി, ഇതുവരെ ഉണ്ടായിരുന്ന പ്രതീക്ഷകളുടെ എല്ലാം സമയം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ദൈവം തൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കുകയാണ്. ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ ആഗതമായിരുന്ന പടിവാതിൽക്കെത്തിയിരിക്കുന്നു. ഇപ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് യേശു പഠിപ്പിക്കുമ്പോൾ രാജാവായ ദൈവം എന്നതിനേക്കാൾ കൂടുതൽ പിതാവായ ദൈവം എന്ന ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് യേശു കടത്തിവിടുന്നത്. പിതാവ് ക്ഷമിക്കുന്നവനാണ്, കരുതലുള്ളവനാണ്, കരുണയുള്ളവനാണ്. ഒരു ഉദാഹരണം എടുക്കട്ടെ. ലൂക്കാ എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൽ ദൈവപരിപാലനയിൽ ആശ്രയിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ യേശു എടുത്തു കാണിക്കുന്ന ഒരു ചിത്രമുണ്ട് പിതാവിൻ്റേത്. വീണ്ടും അവൻ ശിഷ്യന്മാരോട് അരുളി ചെയ്തു. 22 മുതലുള്ള വാക്യങ്ങളാണ്. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കും എന്ന് ജീവനെ പറ്റിയോ, എന്തു ധരിക്കുമെന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. എന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ആകാശ വിശാലതയെ ചാണിലൊതുക്കുന്ന, സമുദ്രങ്ങളെ കൈക്കുമ്പിളിൽ അളക്കുന്ന സർവശക്തനായ സ്രഷ്ടാവായ ദൈവത്തെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞതെന്നും എത്രയോ വ്യത്യസ്തമാണ് ഈ ചിത്രം. അതേ ദൈവം തന്നെ ഇവിടെ പ്രകടമാകുന്നത്, ഇവിടെ സ്വയം പ്രത്യക്ഷനാകുന്നത് വസ്ത്രത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും, അത് ആകാശത്തിലെ പറവുകളുടെയും വയലിലെ പുഷ്പങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രത്തോടു കൂടിയാണ്. ജീവനെപ്പറ്റി, വസ്ത്രത്തെപ്പറ്റി, ഭക്ഷണത്തെപ്പറ്റി ഒക്കെ ചിന്തിക്കുന്ന ദൈവം. 26 മുതലുള്ള വാക്യങ്ങളിൽ, ഏറ്റവും നിസാരമായതുപോലും എന്ന് പറഞ്ഞാൽ ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടാൻ നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ മറ്റുള്ളവയെപ്പറ്റി എന്തിന് ആകുലരാകുന്നു? ലില്ലികളെ നോക്കുവിൻ, അവ നൂൽ നൂൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും അവൻ്റെ സർവമഹത്വത്തിൽ അവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ തീയിലെറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ എത്രയധികം അണിയിക്കുകയില്ല. ഏറ്റവും നിസാരമായതിനോട് പോലും കരുണ കാണിക്കുന്ന, എല്ലാ ജീവികളിലും തൻ്റെ കാരുണ്യം വർഷിക്കുന്ന ആ ദൈവം നിങ്ങളുടെ പിതാവാണ്. 30-ാമത്തെ വാക്യം, ഈ ലോകത്തിൻ്റെ ജനതകളാണ് ആവശ്യമായതെല്ലാം അന്വേഷിക്കുന്നത്. 28-30 വരെയുള്ള വാക്യങ്ങൾ, ഇന്നുള്ളതും നാളെ തീയിലെറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ എത്രയധികം അണിയിക്കുകയില്ല. എന്തു തിന്നുമെന്നോ എന്തു കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുലചിത്തരാവുകയും വേണ്ട. ഈ ലോകത്തിൻ്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. പിതാവിന് നിങ്ങളെക്കുറിച്ച് കരുതലുണ്ട്. പിതാവിന് നിങ്ങളെ അറിയാം. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അറിയാവുന്നവനാണ്. നമ്മുടെ ഏറ്റവും നിസാരമായ ആവശ്യങ്ങൾ പോലും അടുത്തറിയുകയും അതെല്ലാം പരിഹരിച്ചു തരികയും ചെയ്യുന്ന കരുണയുള്ള വാത്സല്യനിധിയായ പിതാവാണ് ദൈവം എന്ന് യേശു പഠിപ്പിച്ചു. ഈ പഠിപ്പിക്കൽ അതിൻ്റെ പൂർണ്ണതയിൽ പ്രകടമാകുന്നത് 15-ാം അധ്യായത്തിലാണ്. ലൂക്കാ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ പിതാവായ ദൈവത്തെക്കുറിച്ച് പറയുന്ന 3 ഉപമകളുണ്ട്. കാണാതായ ആടിൻ്റെ ഉപമ, കാണാതായ നാണയത്തിൻ്റെ ഉപമ, ധൂർത്തപുത്രൻ്റെ ഉപമ എന്നൊക്കെയാണ് ബൈബിളിൽ അതിന് ശീർഷകമായിട്ട് കൊടുത്തിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് ആടിൻ്റെയും നാണയത്തിൻ്റെയും മകൻ്റെയും ഉപമകളല്ല. ഇവിടെയെല്ലാം കാണുന്നത് പിതാവിൻ്റെ തന്നെ ചിത്രമാണ്. കാണാതെ പോയ ആടിനെ അന്വേഷിച്ചിറങ്ങുന്ന ഇടയൻ, അത് വാസ്തവത്തിൽ പിതാവ് തന്നെയാണ്. വഴിതെറ്റിപ്പോയ ആടിനെ അന്വേഷിക്കാൻ വേണ്ടി കൂട്ടം വിട്ടുപോകാത്ത 99 മലയിൽ വിട്ടിട്ട് കൂട്ടം വിട്ടുപോയ ഒന്നിനെ മാത്രം തേടിയിറങ്ങുന്ന ഇടയനെപ്പോലെയാണ് ദൈവം. ആരും നഷ്ടപ്പെട്ടു പോകാൻ ആ ഇടയൻ ആഗ്രഹിക്കുന്നില്ല. ആരും നഷ്ടപ്പെട്ടു പോകാൻ ആ ദൈവം ആഗ്രഹിക്കുന്നില്ല. 10 നാണയങ്ങളുണ്ടായിട്ട് ഒന്നും നഷ്ടപ്പെട്ട വീട്ടമ്മയെപ്പോലെ വീട് മുഴുവനും അടിച്ചു വാരി വിളക്ക് കത്തിച്ച് സശ്രദ്ധം അന്വേഷിക്കുന്ന വീട്ടമ്മയെപ്പോലെയാണ് അത്രേ ദൈവം. ഇതുമാത്രമല്ല, കണ്ടുകിട്ടിക്കഴിയുമ്പോൾ സന്തോഷിക്കും. പുകഞ്ഞ കൊള്ളി പുറത്ത് നമ്മൾ പറയാറുണ്ട്, അങ്ങനെയല്ല ദൈവം. വഴിതെറ്റിപ്പോയവനെ പോയ വഴിക്ക് വിട്ടേക്കുകയല്ല, കാത്തിരിക്കുകയാണ്, അന്വേഷിക്കുകയാണ്. ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായി യേശു നമ്മൾ പറഞ്ഞു തന്നത് ധൂർത്തപുത്രൻ എന്നറിയപ്പെടുന്ന ഉപമയിലൂടെയാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതായതിനാൽ കഥ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇവിടെ മകനല്ല ശ്രദ്ധാകേന്ദ്രമെന്ന് ഓർക്കുക. പിതാവിൻ്റെ വീട്ടിൽ അസ്വസ്ഥത അനുഭവിച്ച ഇളയ മകൻ, പിതാവിൻ്റെ കൂടെ ജീവിക്കുന്ന തനിക്ക് സ്വാതന്ത്ര്യത്തിന് വിഘാതമാകുമെന്ന് വിചാരിച്ച മകൻ, സ്വാതന്ത്ര്യം തേടി പിതാവിൽ നിന്ന് അവകാശവും വാങ്ങി വിദൂരത്തേക്ക് പോയി എല്ലാം നശിപ്പിച്ച കഥ യേശു പറഞ്ഞു വെച്ചു. പക്ഷെ അതിനുശേഷം ആ മകൻ്റെ ചില ചിന്തകൾ യേശു അവതരിപ്പിക്കുന്നുണ്ട്. 16-ാമത്തെ വാക്യത്തിൽ പന്നി തിന്നിരുന്ന തവിടുകൊണ്ടെങ്കിലും വയറ് നിറയ്ക്കാൻ അവൻ ആശിച്ചു, പക്ഷെ ആരും അവന് കൊടുത്തില്ല. എല്ലാം നഷ്ടപ്പെട്ട് ഇനി അല്പം പോലും ആത്മാഭിമാനം അവശേഷിച്ചിട്ടില്ലാത്തൊരു മനുഷ്യൻ. ഒരു ഇസ്രായേൽക്കാരനെ സംബന്ധിച്ച് പന്നി അശുദ്ധ മൃഗമാണ്. വിജാതീയരുടെ ഇടയിൽ അശുദ്ധ മൃഗങ്ങളുടെ മധ്യേ അശുദ്ധനായി കഴിയുന്നവൻ, പന്നികൾക്ക് കിട്ടുന്ന ഭക്ഷണം പോലും കിട്ടാതെ വിശന്നു പൊരിയുന്ന ആ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനാണ്. പറുദീസായിൽ നിന്ന് സ്വാതന്ത്ര്യം തേടി പുറത്തിറങ്ങിയ മനുഷ്യൻ്റെ ചിത്രമാണ് ഇവിടെ ധൂർത്തപുത്രനിലൂടെ യേശു വരച്ചു കാട്ടുന്നത്. പിതൃഭവനത്തിൽ സ്വാതന്ത്ര്യമില്ല എന്ന് കരുതി വിദേശത്ത് പോയി സ്വാതന്ത്ര്യം അനുഭവിച്ചവൻ അവസാനം എല്ലാം നഷ്ടപ്പെട്ട് അടിമയായിത്തീരുകയാണ്. അവിടെ വെച്ച് അവന് സുബോധമുണ്ടായി. എന്താണ് സുബോധം? എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. നിൻ്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. മകന് വാസ്തവത്തിൽ പിതാവിൻ്റെ സ്നേഹമൊന്നുമല്ല പ്രസക്തം. അവർ വിശക്കുന്നുണ്ട്, വയറ് നിറയെ ആഹാരം കിട്ടണം, മനുഷ്യത്വത്തോടുകൂടി ജീവിക്കാൻ സാധിക്കണം. അത് അടിമയായിട്ട് താമസിച്ചാലും കുഴപ്പമില്ല. തന്നോട് പിതാവിനുള്ള സ്നേഹമോ പിതാവിൽ നകന്നുപോയതിനുള്ള ദുഃഖമോ ഒന്നുമല്ല ഈ മനുഷ്യന് ഈ മകനെ മടങ്ങിച്ചെല്ലാൻ പ്രേരിപ്പിക്കുന്നത് യേശുവിൻ്റെ കഥയിൽ. പക്ഷേ മകനെ കാണുമ്പോൾ പിതാവിലുണ്ടാകുന്ന വികാരങ്ങൾ യേശു വ്യത്യസ്തമായിട്ടാണ് അവതരിപ്പിക്കുക. കാണാപ്പാഠം പഠിച്ചൊരുങ്ങിയ ഒരു പ്രസംഗവുമായി കടന്നു വരുന്ന മകനെ ആ പ്രസംഗം മുഴുവൻ പറഞ്ഞു തീർക്കാനായിട്ട് പിതാവ് അനുവദിക്കുന്നില്ല. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. 20-ാമത്തെ വാക്യം ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ദൂരെ വെച്ച് കാണണമെങ്കിൽ നോക്കിയിരിക്കുകയായിരുന്നു വ്യക്തമാണ്. മകൻ പോയതിൽ പിന്നെ എല്ലാ ദിവസവും വന്ന് നോക്കിയിരിക്കും പിതാവ്, എപ്പോഴാണ് ഈ മകൻ വരിക. മകൻ വിദൂരത്തും വിദേശത്തുമാകുമ്പോഴും പിതാവിൻ്റെ ഹൃദയം ആ മകനോടുകൂടി ഉണ്ടായിരുന്നു. നഷ്ടപ്പെട്ടു പോയ അകന്നുപോയ മകനെപ്പറ്റി നൊമ്പരപ്പെടുന്നൊരു ഹൃദയമായിരുന്നു ആ പിതാവിൻ്റെത്. ആ മകൻ എന്നെങ്കിലും മടങ്ങി വരും എന്ന് കാത്ത് എപ്പോഴാണ് വരുന്നത് നോക്കിയിരിക്കുന്ന പിതാവ് അകലെ വെച്ച് കണ്ടപ്പോൾ തന്നെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. പിതാവിൻ്റെ സ്നേഹം, കരുണ കരകവിഞ്ഞൊഴുകുന്നതിൻ്റെ ചിത്രമാണല്ലോ ഇത്. പിതാവ് എല്ലാം ക്ഷമിച്ചു കഴിഞ്ഞു. മകൻ പിതാവിനോട് പറഞ്ഞൊരു ഫോർമാലിറ്റി എന്ന പോലെ, പിതാവെ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു, നിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാനിന് യോഗ്യനല്ല. തുടർന്നുള്ളത് പറയാൻ പോലും പിതാവ് സമ്മതിച്ചില്ല. ഈ പറഞ്ഞതിനൊന്നും പിതാവ് വലിയ വില കൽപ്പിച്ചുമില്ല, മടങ്ങി വന്നു എന്നതാണ് പ്രധാനം. പിതാവ് മകൻ്റെ കുറ്റപത്രം നിർത്തി വായിക്കുന്നില്ല. മകൻ പറഞ്ഞതിനോട് പിതാവ് പ്രതികരിക്കുന്നുമില്ല. ദാസനായി പരിഗണിക്കണമെന്ന് പറയാൻ പോലും സമ്മതിക്കുന്നില്ല. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. വീണ്ടും കിട്ടിയിരിക്കുന്ന മകനെക്കുറിച്ചുള്ള സന്തോഷമാണ് പിതാവിന്. ഇത് ദൈവത്തെക്കുറിച്ച് യേശു പറയുന്ന കഥയാണ്, പിതാവ് ആരാണെന്ന്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ മനോഹരമായൊരു ചിത്രീകരണം. വീട് വിട്ടകന്നു പോകുന്ന പുത്രൻ മടങ്ങി വരുമ്പോൾ എപ്രകാരമാണ് പിതാവ് സ്വീകരിക്കുന്നത്? പിതാവിൻ്റെ അഥവാ ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് എത്തി നോക്കാനായിട്ട് യേശു നമ്മളെ സഹായിക്കുകയാണ് ഈ കഥയിലൂടെ. ഇവിടെ കുറ്റാരോപണങ്ങളില്ല, ശിക്ഷാവിധികളില്ല, പരാതികളില്ല, പരിഭവവുമില്ല, മടങ്ങി വന്നതിലുള്ള സന്തോഷം മാത്രം. ഒരു മടങ്ങിവരവിന് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് ഈ പിതാവിൻ്റെ ചിത്രമാണ്. കുറ്റബോധമല്ല, ശിക്ഷയെക്കുറിച്ചുള്ള ഭയവുമല്ല, പിതാവിൻ്റെ സ്നേഹമാണ് ഈ മകനെ വീണ്ടും മകനായി സ്വീകരിക്കുന്നത്. അവനെ മേൽത്തരം വസ്ത്രം ധരിപ്പിക്കുന്നതും കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുന്നതുമെല്ലാം അവകാശിയായി വീണ്ടും സ്വീകരിക്കുന്നതിൻ്റെ പ്രതീകങ്ങളാണ്. അടിമ ചെരുപ്പ് ധരിക്കാറില്ല, കയ്യിൽ മോതിരം ധരിക്കാറില്ല, വിലപ്പെട്ട വസ്ത്രം ധരിക്കാറില്ല. പക്ഷേ ഇതെല്ലാം മകൻ വീണ്ടും കൊടുക്കുമ്പോൾ പിതാവ് സ്നേഹം തൂർത്തടിക്കുകയായി. ഇതാണ് പുതിയ നിയമത്തിലെ ദൈവം, എല്ലാം ക്ഷമിക്കുന്ന, വീണ്ടും മകനായി സ്വീകരിക്കുന്ന, മടങ്ങി വരുന്ന മകനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ അവകാശിയായി സ്വീകരിക്കുന്ന ദൈവം. ഇത് മനസ്സിലാക്കാൻ എല്ലാവർക്കും സാധിക്കുമായിരുന്നില്ല. ഇപ്രകാരം തൂർത്തടിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ കഴിയാതെ പോയവരുടെ ചിത്രമാണ് രണ്ടാമത്തെ പുത്രനിലൂടെ അഥവാ മൂത്ത പുത്രനിലൂടെ യേശു അവതരിപ്പിക്കുന്നത്. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു. ഒരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. വേലക്കാരൻ പറഞ്ഞു, നിൻ്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു, അവനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് നിൻ്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു. അപ്പോഴേ ഇളയ മകനെ ദൈവം പിതാവ് സ്വീകരിച്ചതിൽ ക്രുദ്ധനാകുന്ന മൂത്ത മകൻ, സ്വന്തം നീതിയിൽ അഭിമാനിക്കുന്നവൻ, പ്രമാണങ്ങളെല്ലാം അനുസരിച്ച് ജീവിച്ചതുകൊണ്ട് എല്ലാ അവകാശങ്ങളുമുണ്ട് എന്ന് കരുതുന്ന നീതിമാൻ്റെ ഒരു ചിത്രമാണ് മൂത്ത മകനിലൂടെ യേശു അവതരിപ്പിക്കുക. അവിടെയും പിതാവിൻ്റെ ചിത്രത്തിന് വ്യത്യാസമില്ല. ദൈവത്തോടുള്ള മനുഷ്യൻ്റെ വ്യത്യസ്തമായ മനോഭാവങ്ങളും സമീപനങ്ങളുമാണ് യേശു ഈ കഥയിലൂടെ അവതരിപ്പിക്കുന്നത്. നിയമാനുഷ്ഠാനത്തിലൂടെ വിശുദ്ധനാകാമെന്ന് വിചാരിച്ച നിയമജ്ഞൻ്റെ നീതിമാൻ്റെ ചിത്രമാണ് മൂത്ത മകനിൽ. അവൻ ദൈവത്തിൻ്റെ ഭവനത്തിൽ ദാസനെപ്പോലെയാണ് കഴിയുക. തുടർന്ന് പറയും, അവൻ അകത്ത് കയറാൻ വിസമ്മതിക്കുന്നു, ഇളയ മകനോട് ഒത്തായിരിക്കാൻ അവൻ വിസമ്മതിക്കുന്നു. അപ്പോൾ പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസവേല ചെയ്യുന്നു, ഒരിക്കലും നിൻ്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല, എങ്കിലും എൻ്റെ കൂട്ടുകാരോട് താഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെപ്പോലും നീ എനിക്ക് തന്നില്ല. വിശുദ്ധനെന്ന് വിചാരിച്ച മകൻ്റെ തനി നിറം പുറത്തു വരുന്നത് ഇപ്പോഴാണ്. ഈ പ്രമാണങ്ങളെല്ലാം അനുസരിച്ചത് വെറും ഒരു അടിമയെപ്പോലെയായിരുന്നു, മകനെന്ന സ്വാതന്ത്ര്യത്തോടുകൂടി ആയിരുന്നില്ല. കൽപ്പനകൾ മകനെപ്പോലെ അനുസരിക്കാം, അടിമയെപ്പോലെയും അനുസരിക്കാം. കൽപ്പനകൾ അടിമയെപ്പോലെ അനുസരിക്കുന്ന ശിക്ഷ ഭയന്നിട്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മാനം പ്രതീക്ഷിച്ചിട്ടാണ്. ദൈവം നൽകുന്ന സമ്മാനത്തെ മോഹിച്ചോ, ശിക്ഷയെ ഭയന്നോ അടിമയെപ്പോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. പക്ഷെ അവൻ്റെ ഉള്ളിൽ സന്തോഷമില്ല, സ്വാതന്ത്ര്യമില്ല, മകനാണെന്നുള്ള ബോധ്യവുമില്ല. പിതാവിൻ്റെ വീട്ടിൽ എന്നും ആയിരിക്കുമ്പോഴും ദാസനെപ്പോലെയാണ് ഇരിക്കുക. ഒരുപക്ഷെ നമ്മളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നവരാവും. പ്രമാണങ്ങൾ ലംഘിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, മറ്റുള്ളവരെ പോലെ ഒന്ന് ആഘോഷിക്കാനും ആഹ്ലാദിക്കാനും ഒന്ന് ഫ്രീ ആകാനും ഒക്കെ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല. പക്ഷേ അത് ചെയ്താൽ പ്രമാണത്തിന് ലംഘനമായേക്കുമോ, അത് ദൈവത്തിന് ഇഷ്ടമാകാതെ വന്നേക്കുമോ, എനിക്ക് ശിക്ഷ കിട്ടിയേക്കുമോ എന്നൊക്കെയുള്ള ഭയം. ഉള്ളിൻ്റെ ഉള്ളിൽ സ്വാതന്ത്ര്യമില്ല, സന്തോഷവുമില്ല. പ്രമാണങ്ങൾ തന്നെ വലിയൊരു ഭാരമായി തീർന്നിരിക്കുന്നു. ദൈവപ്രമാണങ്ങളെ ഭാരമായി കരുതുന്നവർ എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ അത് താഴെ ഇറക്കി വയ്ക്കും, അതിനുശേഷം സ്വാതന്ത്ര്യം നേടും. സ്വാതന്ത്ര്യം നേടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്നത് പ്രമാണമില്ലാത്തൊരു ജീവിതം ദൈവത്തിൽ നകന്ന് ഇളയ മകന് സംഭവിച്ചതുപോലെയാകും. ഇവിടെ പിതാവിൻ്റെ ഹൃദയത്തിലേക്ക് വീണ്ടും നമ്മളെ ക്ഷണിക്കുകയാണ് യേശു. പിതാവ് പറയും, മകനെ, നീ എപ്പോഴും എന്നോടുകൂടി ഉണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. നമ്മളിപ്പോൾ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും വേണം. എന്തെന്നാൽ നിൻ്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു, നഷ്ടപ്പെട്ടിരുന്നു, അവന് കണ്ടുകിട്ടിയിരിക്കുന്നു, മടങ്ങി വരുന്ന മകനിൽ സന്തോഷിക്കുന്ന ദൈവം. ഈ ദൈവമാണ് നമുക്ക് പിതാവ്, അഥവാ ഇതാണ് ദൈവത്തെക്കുറിച്ച് യേശു നമുക്ക് കൊണ്ടുവരുന്ന തരുന്ന ചിത്രം. ക്ഷമിക്കുന്ന ദൈവം, മകൻ്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവം. ഇവിടെ ശാസിക്കാത്ത ശിക്ഷിക്കാത്ത ദൈവമെന്ന് നമുക്ക് പറയാനാവില്ല. മകൻ മടങ്ങി വരുന്നതിൽ സന്തോഷിക്കുന്നു, മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നു, അകന്നു പോകരുതേ എന്നെപ്പോഴും ആഗ്രഹിക്കുന്ന ദൈവം. ഈ ദൈവം പിതാവായ ദൈവമാണ്. ഇതുകൊണ്ട് തീർന്നില്ല ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ. ഹൃദയം തുറന്ന് ക്ഷമിക്കുന്ന ദൈവം സ്വർഗത്തിലിരുന്നുകൊണ്ട് ക്ഷമിക്കുകയല്ല, ഇറങ്ങി വരികയാണ് ചെയ്തത്. പിതാവിനെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തന്ന യേശുക്രിസ്തുവാണ്. ഇനി ആരാണ് യേശുക്രിസ്തു? യേശുക്രിസ്തു പിതാവിനോട് ഗാഠമായ ഹൃദയ ഐക്യം പുലർത്തുന്ന ദൈവം തന്നെയായ വചനമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ യേശുവിനെക്കുറിച്ച് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. 1:1-3 വാക്യങ്ങളിൽ നമ്മളിപ്രകാരം കാണും. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ അവൻ ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. 14 പറയും, ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. യേശു ക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച ദൈവമാണ്. യേശു ദൈവമാണ് എന്ന് പറയുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ മാറുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന സകല സങ്കല്പങ്ങളും തകിടം മറിയുകയാണ് യേശു ദൈവമാണെന്നുള്ള പ്രസ്താവനയിലൂടെ. മനുഷ്യനായി അവതരിച്ചൊരു ദൈവത്തെക്കുറിച്ച് ഇതിനു മുമ്പ് ആരും പറഞ്ഞിട്ടില്ല. ഇതിനു മുമ്പ് അത് വിശ്വസിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതുതന്നെയാണ് വാസ്തവത്തിൽ യേശുവിൻ്റെ മരണത്തിന് കാരണമായി തീർന്ന് നമുക്കറിയാം. ദൈവം മനുഷ്യനായി വന്നപ്പോൾ സ്വീകരിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. കാരണം അങ്ങനെയൊന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. നീതിമാനായ ദൈവത്തെക്കുറിച്ച്, സ്രഷ്ടാവും സർവശക്തനും വിശുദ്ധനുമായ ദൈവത്തെക്കുറിച്ച്, അഥവാ പിതാവായ കരുണാനിധിയായ ദൈവത്തെക്കുറിച്ച് പോലും വിശ്വസിക്കാൻ സാധിക്കുമെങ്കിലും മനുഷ്യനായി മാംസം ധരിക്കുന്ന ദൈവത്തെക്കുറിച്ച് ആർക്കും പറയാൻ സാധിക്കുമെന്ന് ഇന്ന് പോലും സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് തന്നെയാണ് യേശുവിലൂടെ സംഭവിച്ചത്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. 18 ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ഇപ്പോഴും 1 ആദ്യ ഭാഗം പഠിക്കുമ്പോൾ ദാസ്യഭവനമായ ഈജിപ്തിൽ നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ് എന്ന ആ പ്രഖ്യാപനത്തിന് പുതിയ അർത്ഥതലങ്ങൾ, പുതിയ ആഴങ്ങൾ, മാനങ്ങൾ നൽകുകയാണ് യേശു ക്രിസ്തു. അത് ക്ഷമിക്കുന്ന ദൈവമാണ്, സ്നേഹമുള്ള പിതാവാണെന്ന് പറയുന്നതോടൊപ്പം ഇറങ്ങി വന്ന് മനുഷ്യനോടൊത്ത് മനുഷ്യനായി തീരുന്നവനാണ്. ദൈവവുമായുള്ള സമാനത വെച്ചു പുലർത്തേണ്ട ഒന്നായി പരിഗണിക്കാതെ സ്വയം ശൂന്യവൽക്കരിക്കുന്ന ദൈവം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2 പൗലോസ് യേശുവിനെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുക. 2:5-9 വാക്യങ്ങൾ, യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലുമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യരെ പോലെ കാണപ്പെട്ടു, മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. കുരിശുമരണം വരെ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ബൈബിളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. യേശുവിലൂടെയാണത് വ്യക്തമാവുക. അപ്പോൾ ആരാണ് ദൈവം? സർവശക്തനായ ദൈവം ഇന്ന് സഹനങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവമാണ്. കുരിശിനു മരിക്കുന്നൊരു ദൈവത്തെക്കുറിച്ച് മറ്റാരും നമ്മളോട് പറയില്ല. യേശുവാണ് നമുക്ക് കാണിച്ചു തരുന്നത്, സഹനങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ മരിക്കുന്നവൻ, ആ മരണത്തിലൂടെ ഉത്ഥാനം ചെയ്തവൻ, നമ്മോട് പൂർണ്ണമായി താതാത്മ്യം പ്രാപിച്ചവൻ. അപ്പോൾ ദൈവം സർവശക്തനാണ്, സഹിക്കുന്നവനാണ്, സഹനത്തിലൂടെ മരണത്തിലൂടെ കടന്നുപോയി നമ്മളെ ദൈവമക്കളാക്കി മാറ്റുന്നവനാണ്. ആ ദൈവം ഇന്ന് നമ്മൾ വസിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ഇപ്പോൾ വിശ്വാസ പ്രമാണത്തിൻ്റെ അടിസ്ഥാനം നമ്മളോട് കാണും. ദൈവം പിതാവാണ്, ദൈവം മനുഷ്യനായി അവതരിച്ച് കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത പുത്രനാണ്. അതോടൊപ്പം ഇന്ന് നമ്മിൽ വസിക്കുന്ന ആത്മാവുമാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ജീവൻ നൽകുന്ന പിതാവ്, രക്ഷിക്കുന്ന പുത്രൻ, വിശുദ്ധീകരിക്കുന്ന ആത്മാവ് ഇന്ന് നമ്മോടൊത്ത് വസിക്കുന്ന, നമ്മിൽ കുടികൊള്ളുന്ന ദൈവം. ആ ദൈവമാണ് പ്രമാണത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നത്. ആ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുക. ആ ദൈവത്തെ നമ്മളിന്ന് കാണുന്നത് ഏറ്റവും കൂടുതലായി മനുഷ്യരിൽ തന്നെയാണ്. മനുഷ്യനോട് താതാത്മ്യം പ്രാപിക്കുന്ന ദൈവം, നിലവിളി കേട്ട് ഇറങ്ങി വന്ന ദൈവം ഇന്ന് നിലവിളിക്കുന്നവനായി മാറുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 25:31-46 വാക്യങ്ങളിൽ അന്തിമവിധിയെക്കുറിച്ച് പറയും. അവിടെ യേശു പറയുന്ന പ്രത്യേക ഒരു കാര്യമുണ്ട്, എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ആഹാരം തന്നു. വിശക്കുന്ന, ദാഹിക്കുന്ന, വീടില്ലാത്തവനായി തടവറയിൽ കഴിയുന്ന ഒരു ദൈവം. ദൈവത്തിൻ്റെ ചിത്രങ്ങൾ വ്യത്യസ്തമാവുകയാണ്, വ്യക്തമാവുകയാണ് ഇതിലൂടെ. ഇപ്രകാരം കടന്നു വന്ന, മനുഷ്യനോട് താതാത്മ്യപ്പെടുന്ന ദൈവത്തെയാണ് നമ്മൾ 1 പ്രമാണത്തിൽ കണ്ടുമുട്ടുക. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങളെ രക്ഷിക്കുകയും നിങ്ങളിൽ വസിക്കുകയും നിങ്ങളോട് താദാത്മ്യപ്പെടുകയും ചെയ്യുന്ന ദൈവം. ഇതല്ലാതെ മറ്റൊരു ദൈവം നമുക്കുണ്ടാവരുത്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങളിലൊരുവനായി അവിടുന്ന് കടന്നു വന്നു. ഇമ്മാനുവേൽ എന്നവിടുന്ന് വിളിക്കപ്പെട്ടു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ഇന്ന് ഞങ്ങളുടെ മധ്യയെ വസിക്കുന്നു. ഞങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും ഏറ്റെടുക്കുകയും മരണത്തിലൂടെ നിത്യജീവനിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്ത ആ വലിയ കൃപയ്ക്ക്, കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ബുദ്ധിക്ക് അഗ്രാഹ്യമായ ഈ സത്യം വിശ്വസിക്കാൻ, സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് സജ്ജമാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.